നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രജ്ന കെ ആസാദ്. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും ജമ്മുകാശ്മീരിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്ന സമയപരിധി ഉച്ചകഴിഞ്ഞ് 3 സമാപിക്കും. സ്ഥാനാർത്ഥികളുടെ ചിഹ്നം ഇതിനുശേഷം ഔദ്യോഗികമായി അനുവദിക്കും. 2 യുപിഎ ഗവൺമെന്റിന്റെ കാലത്ത് ഒപ്പുവച്ച ആസിയാൻ കരാറാണ് കേരളത്തിലെ റബ്ബർ വില തകർച്ചയ്ക്ക് കാരണമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും. ഈദുൽ ഫിത്തർ ആഘോഷത്തിന് വിശ്വാസികൾ തയ്യാറെടുക്കുന്നു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജയ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തെളിവെടുപ്പ് ഇന്ന് തുടങ്ങും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും ജമ്മുകാശ്മീരിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്ന സമയപരിധി ഉച്ചകഴിഞ്ഞ് 3 സമാപിക്കും. 89 സീറ്റുകളിലേക്കാണ് 2 ഘട്ടത്തിൽ ഈ മാസം 26 വോട്ടെടുപ്പ് നടക്കുന്നത്. വൈകിട്ടോടെ ഈ മണ്ഡലങ്ങളിലെ അവസാന മത്സരചിത്രം വ്യക്തമാകും. സ്ഥാനാർത്ഥികളുടെ ചിഹ്നം വൈകിട്ട് 3 ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അനുവദിക്കും. പത്രിക പിൻവലിക്കാവുന്ന സമയം അവസാനിച്ച ശേഷമായിരിക്കും ചിഹ്നങ്ങൾ നൽകുന്നത്. 3 മുന്നണികളുടെയും പ്രചാരണം സംസ്ഥാനത്ത് വൻചൂടിനെയും അതിജീവിച്ച് മുന്നേറുകയാണ്. ദേശീയ സംസ്ഥാന നേതാക്കൾ സ്ഥാനാർത്ഥികൾക്കായി പൊതുയോഗങ്ങളിലും റോഡ് ഷോകളിലും പങ്കെടുക്കുന്നുണ്ട്. തൃശൂരിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിക്കായി കർണാടക ഉപമുഖ്യമന്ത്രി ഡികെ ശിവകുമാർ പൊതുയോഗത്തിൽ പങ്കെടുത്തു. 2 യുപിഎ ഗവൺമെന്റിന്റെ കാലത്ത് ഒപ്പുവച്ച ആസിയാൻ കരാറാണ് കേരളത്തിലെ റബ്ബറടക്കം ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയ്ക്ക് കാരണമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. വിലക്കുറവിനെ തുടർന്ന് നട്ടം തിരിയുന്ന കർഷകരെ സഹായിക്കേണ്ട ബാധ്യത കേന്ദ്രത്തിന്റേതാണെന്നും അദ്ദേഹം പറഞ്ഞു. അടൂരിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. പാനൂരിലെ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ബോംബുണ്ടാക്കേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്നും അംഗീകരിക്കാനാവാത്ത ഈ നടപടിയെ രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബോംബ് പൊട്ടി മരിച്ചയാളുടെ വീട്ടിൽ ഇടതുനേതാക്കൾ സന്ദർശനം നടത്തിയത് സമൂഹജീവിതത്തിന്റെ ഭാഗമായാണെന്നും മരണവീട്ടിൽ പോയി ആശ്വസിപ്പിക്കുന്നത് നാട്ടുവഴക്കമാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ആദായ നികുതി വകുപ്പിന്റെ അനാവശ്യ നടപടികളാണ് ബിബിസിയുടെ ഇന്ത്യയിലെ ന്യൂസ് റൂം അടയ്ക്കാനുണ്ടായ കാരണം. അനുസരണയോടെ മുട്ടിലിഴയുന്ന മാധ്യമങ്ങളെയാണ് കേന്ദ്രത്തിനാവശ്യം. അതുകൊണ്ടുതന്നെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം അടിക്കടി പിന്നോട്ട് പോകുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. പാനൂരിലെ ബോംബ് നിർമ്മാണ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും സിപിഐഎമ്മിനും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സംഭവത്തിൽ മരിച്ചയാളും പരിക്കേറ്റവരും സിപിഐഎം പ്രവർത്തകരാണ്. അതുകൊണ്ടുതന്നെ ബോംബുണ്ടാക്കിയത് ആരാണെന്ന് വ്യക്തമാണ്. ആർക്കെതിരെ ഉപയോഗിക്കാനാണ് ബോംബുണ്ടാക്കിയതെന്ന് പറയേണ്ടത് സിപിഐഎം ആണെന്നും സതീശൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യാ സഖ്യത്തിന്റെ യഥാർത്ഥ വക്താക്കൾ ഇടതുപക്ഷമാണെന്നും കോൺഗ്രസ് അല്ലെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാനൂരിലെ ബോംബ് രാഷ്ട്രീയം എൽഡിഎഫ് രാഷ്ട്രീയമല്ലെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ സിപിഐഎം സംസ്ഥാന പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം അറിയിച്ചു. മുതിർന്ന ബിജെപി നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛത്തീസ്ഗഡിലെ ബസ്തർ ഡിവിഷനിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. ആമ്പൽ ഗ്രാമത്തിലെ വിജയ് സങ്കൽപ്പ് ശംഖനാഥ് റാലിയോടെ ഛത്തീസ്ഗഡിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അദ്ദേഹം തുടക്കം കുറിക്കും. മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിലും വൈകിട്ട് അദ്ദേഹം പ്രചാരണ പരിപാടിയിൽ സംബന്ധിക്കും. മോർവ എയർപോർട്ട് ഗ്രൌണ്ടിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രിയോടൊപ്പം ബിജെപി മഹായുതി സഖ്യ നേതാക്കളും പങ്കുചേരും. കേരളത്തിൽ 50 ലക്ഷം പേർക്ക് മുദ്രാ ലോൺ നൽകാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞെന്ന് ബിജെപി കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. എൻഡിഎ തിരൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതിരുന്നിട്ടും നരേന്ദ്രമോദി ഗവൺമെന്റ് സൌജന്യ അരിയടക്കം ഒട്ടേറെ പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കിയെന്നും ജാവദേക്കർ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി. സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ 2 ഘട്ട മണ്ഡല പര്യടനത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
യുഡിഎഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്ന് സുരേഷ് ഇന്ന് കൊട്ടാരക്കല നിയോജക മണ്ഡലത്തിലെ ഉമ്മന്നൂർ വെളിയം കരീപ്ര പഞ്ചായത്തുകളിലാണ് പര്യടനം നടത്തുന്നത്. എൽഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിന്റെ ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ പര്യടനം മന്ത്രി സജി ചെറിയാൻ ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്തു. എൻഡിഎ സ്ഥാനാർത്ഥി ബൈജു കലാശാലയും ഇന്ന് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടാംഘട്ട നിയമന ഉത്തരവ് ഇന്ന് ഉച്ചയോടെ പുറത്തിറങ്ങി. ഇന്നും നാളെയും മറ്റന്നാളുമായി പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടാംഘട്ട പരിശീലന പരിപാടിയും നടക്കും. സ്ഥാനാർത്ഥികൾക്കായി തെരഞ്ഞെടുപ്പ് കണക്ക് രേഖപ്പെടുത്തുന്നതിനുള്ള പരിശീലന പരിപാടി ആലപ്പുഴ പ്ലാനിംഗ് ഓഫീസിൽ ആരംഭിച്ചു.
കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ കൊടുവള്ളി മണ്ഡലത്തിലെ പര്യടനം തുടങ്ങി. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി എളമരം കരീം കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലത്തിലെ മെഡിക്കൽ കോളേജ് ഭാഗത്ത് പ്രചാരണം നടത്തുന്നു. എൻഡിഎ സ്ഥാനാർത്ഥി എം ടി രമേശ് ഉച്ചവരെ കുന്നമംഗലം മണ്ഡലത്തിലും ഉച്ചയ്ക്ക് ശേഷം ചേളന്നൂരിലും പര്യടനം നടത്തും. മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും സംയുക്ത സമ്മേളനമായ പരിവർത്തൻ ചിന്തൻ ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. സൈന്യവുമായി ബന്ധപ്പെട്ട പരിഷ്കരണ നിർദ്ദേശങ്ങൾ, പുതിയ ആശയങ്ങൾ, സംരംഭങ്ങൾ, സംയുക്ത പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ദിവസം മുഴുവൻ നീളുന്ന ചർച്ചകൾക്ക് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ അധ്യക്ഷനായിരിക്കും. മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും മറ്റ് സംവിധാനങ്ങളുടെയും ആദ്യ സംയുക്ത സമ്മേളനമാണിത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പാഠപുസ്തകങ്ങളുടെ പകർപ്പവകാശ ലംഘനത്തിനെതിരെ എൻസിആർടി മുന്നറിയിപ്പ് നൽകി. വ്യക്തികളോ സ്ഥാപനങ്ങളോ പാഠപുസ്തക ഭാഗങ്ങൾ അനുവാദമില്ലാതെ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. പകർപ്പവകാശം ലംഘിച്ചിറക്കുന്ന പുസ്തകങ്ങളിലെ ഉള്ളടക്കം പലപ്പോഴും തെറ്റാകാൻ സാധ്യതയുണ്ടെന്നും അത്തരം പുസ്തകങ്ങളോ വർക്ക് ബുക്കുകളോ ഉപയോഗിക്കരുതെന്നും എൻസിആർടി നിർദ്ദേശിച്ചു. അനുമതിയില്ലാതെ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളെപ്പറ്റി വിവരം ലഭിച്ചാൽ എൻസിആർടിയെ അറിയിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. സംസ്ഥാന സിലബസിന് കീഴിലെ സ്കൂളുകളിൽ അവധിക്കാല ക്ലാസുകൾ ഒഴിവാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ രക്ഷകർത്താക്കളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കടുത്ത വേനലാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കുട്ടികൾക്ക് താങ്ങാനാവാത്ത ചൂടാണിത്. അത് അവരിൽ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിശുദ്ധ റമദാൻ മാസം അവസാനത്തോടടുത്തതോടെ ഈദുൽ ഫിത്തർ ആഘോഷത്തിന് വിശ്വാസികൾ തയ്യാറെടുക്കുകയാണ്. സംസ്ഥാനത്ത് നാളെ മാസപ്പിറവി കണ്ടാൽ മറ്റന്നാളായിരിക്കും ചെറിയ പെരുന്നാൾ. അല്ലാത്ത പക്ഷം റമദാൻ 30 പൂർത്തിയാക്കി വ്യാഴാഴ്ച പെരുന്നാൾ ആഘോഷിക്കും. ഈദുൽ ഫിത്തർ സംബന്ധിച്ച ഏകീകൃത തീരുമാനമെടുക്കാൻ ഇമാമുമാരുടെയും മഹല്ല് ഭാരവാഹികളുടെയും പ്രത്യേക യോഗം നാളെ വൈകിട്ട് തിരുവനന്തപുരത്തെ പാളയം ജുമാ മസ്ജിദിൽ ചേരും. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജയ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തെളിവെടുപ്പ് ഇന്ന് തുടങ്ങും. സർവകലാശാലയുടെ പൂക്കോട് ക്യാമ്പസിൽ 5 ദിവസം തങ്ങിയാണ് കമ്മീഷൻ തെളിവെടുപ്പ് പൂർത്തിയാക്കുക. വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഹോസ്റ്റൽ ജീവനക്കാർ, ആന്റി റാഗിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരുടെ മൊഴി രേഖപ്പെടുത്തും. സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിന്റെ പരാതിയിലാണ് കമ്മീഷൻ കേസെടുത്തത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് കൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വൈകിട്ട് 7:30 ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യൻ ടെന്നീസ് താരം സുമിത് നാഗൽ 42 വർഷത്തിനിടെ മോണ്ടി കാർലോ മാസ്റ്റേഴ്സ് ടെന്നീസ് സിംഗിൾസ് മെയിൻ ഡ്രോയിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി. അർജന്റീനൻ താരം ഫക്കുണ്ടോ ഡോയസ് അക്കോസ്റ്റയെ തോൽപ്പിച്ചാണ് സുമിത്തിന്റെ ഈ നേട്ടം. കേരള സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച കോഴിക്കോട് ജില്ലാ അണ്ടർ 17 ഓപ്പൺ ആന്റ് ഗേൾസ് സെലക്ഷൻ ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ സത്യജിത്തും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അൻവിത ആർ പ്രവീണും ചാമ്പ്യൻമാരായി. ഓപ്പൺ വിഭാഗത്തിൽ സൈം ഷാനവാസും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആവണി കൃഷ്ണയും രണ്ടാം സ്ഥാനം നേടി. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ 39 ഡിഗ്രി വരെയും കണ്ണൂർ, കോഴിക്കോട്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി വരെയും താപനില ഉയരും. എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ താപനില 37 ഡിഗ്രി വരെയും തിരുവനന്തപുരം, മലപ്പുറം, കാസർകോട് ജില്ലകളിൽ താപനില 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് സമ്പൂർണ്ണ സൂര്യഗ്രഹണം. ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിലൂടെ കടന്നുപോകുമ്പോഴാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണമുണ്ടാകുന്നത്. എന്നാൽ ഇന്ത്യയിൽ സൂര്യഗ്രഹണം ദൃശ്യമാകില്ല. സ്വർണവില ഇന്നും വർദ്ധിച്ചു. പവന് വില 240 രൂപ കൂടി 52,520 രൂപയായി. 6,565 രൂപയാണ് ഗ്രാമിന്റെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്ന സമയപരിധി ഉച്ചകഴിഞ്ഞ് 3 സമാപിക്കും. സ്ഥാനാർത്ഥികളുടെ ചിഹ്നം ഇതിനുശേഷം ഔദ്യോഗികമായി അനുവദിക്കും. 2 UPA ഗവൺമെന്റിന്റെ കാലത്ത് ഒപ്പുവച്ച ആസിയാൻ കരാറാണ് കേരളത്തിലെ റബ്ബർ വില തകർച്ചയ്ക്ക് കാരണമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും. ഈദുൽ ഫിത്തർ ആഘോഷത്തിന് വിശ്വാസികൾ തയ്യാറെടുക്കുന്നു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തെളിവെടുപ്പ് ഇന്ന് തുടങ്ങും. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് കൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.